നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം 9 ദിവസമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുകയാണ്. അപ്പോൾ ആദ്യം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF ഇറക്കിയ ഒരു പ്രചാരണ വീഡിയോയെക്കുറിച്ചാണ്. ആ പ്രചാരണ വീഡിയോയിൽ UDF സ്ഥാനാർത്ഥി ഇന്ന് എവിടെയാണ് പ്രചരണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടി കൂടെയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കയ്യിലെ അദ്ദേഹത്തിൻ്റെ ചരട് മുറിച്ച് കളയുന്നു. നെറ്റിയിലുള്ള ചന്ദനക്കുരി മായ്ച്ച് കളയുന്നു. മുണ്ട് അദ്ദേഹം ഇടത്തോട്ട് ഉടുക്കുന്നു. അങ്ങനെ ഈ വീഡിയോ വലിയ വിവാദമാവുകയും മുസ്ലിം ലീഗ് അടക്കം വലിയ പരാതി, മുസ്ലിം സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രചാരണ വീഡിയോ ആയിപ്പോയി എന്ന പരാതി ഉയരുകയും CPM തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും പിന്നീട് ഇത് വിവാദമായതോടെ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദാവൂദ് സർ, തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഈ RSS ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ സേഫ് അല്ല, അതിന് വളം വെക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിപ്പോയി, അല്ലെങ്കിൽ വളരെ ഒരു സൂക്ഷ്മതക്കുറവ്. പ്രത്യേകിച്ച് CPM പോലൊരു പാർട്ടി, LDF ഒക്കെ ഇത്തരം വീഡിയോകൾ ഇറക്കുമ്പോൾ കാണിക്കേണ്ട ഒരു വലിയ ജാഗ്രതയുണ്ട്, അതവിടെ ഇല്ലാതെ പോയില്ലേ?
തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദുക്കൾ സേഫ് അല്ല എന്നുള്ളത് പുറമേ പറയുന്ന BJP കേരളത്തിന് പുറത്ത് പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾ സേഫ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രേഷ്മ സൂചിപ്പിച്ച
മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഗ്രാമമുണ്ട്
മലപ്പുറം. അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഉത്തരേന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു പോഡ്കാസ്റ്റിലൊരു ഇൻ്റർവ്യൂ വരുന്നത്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഹിന്ദുക്കൾ
പ്രവേശിക്കുന്ന ബോർഡ് വെച്ച ഗ്രാമമുണ്ട്.
ഇവിടെ എന്ന് വെച്ചാൽ രേഷ്മ സൂചിപ്പിച്ച വീഡിയോയിൽ തളങ്കര എന്ന് പറയുന്ന പ്രദേശത്തെ
കുറിച്ച്,
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അങ്ങേരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുകയാണ്, ആ ദിവസത്തെ ടൂർ തുടങ്ങുകയാണ്. അപ്പോൾ സെക്രട്ടറിയോട് ചോദിക്കുന്നത് എവിടെയാ? തളങ്കര. അപ്പോൾ കൂടെ ഉള്ളവരുത്തൻ ബാഗ് നിന്ന് കത്രി കെടുക്കുന്നു, കയ്യിൽ ചരട് മുറിക്കുന്നു, നെറ്റിയിൽ പൊട്ട് മായ്ക്കുന്നു, ഉടുത്ത മുണ്ട് മാറ്റി ഇടതുവശത്തേക്ക് ഉടുപ്പിക്കുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തളങ്കര എന്ന് പറഞ്ഞാൽ എന്താണ്? തളങ്കര എന്ന് പറഞ്ഞാൽ കാസർഗോട്ടെ ഒരു മുസ്ലിങ്ങൾ ധാരാളം വസിക്കുന്നൊരു സ്ഥലമാണ്. നല്ല സുന്ദരമായൊരു സ്ഥലമാണ്. പിന്നെ ഈ ചന്ദ്രഗിരി പുഴയും കടലും ചേരുന്ന സ്ഥലമാണ്. എനിക്ക് ആ പ്രദേശം നന്നായിട്ട് അറിയാം. എൻ്റെ തെങ്ങൾ അവിടെ ദീർഘകാലം സ്കൂൾ അധ്യാപികയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത് വേറെ പ്രധാനപ്പെട്ട പ്രത്യേകത കൂടെ ഉണ്ട്. തളങ്കര എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ പോലെ മുസ്ലിം ചരിത്രത്തിൽ പ്രധാനമായൊരു സ്ഥലമാണ്. ഈ ചേരമാൻ പെരുമാൾ പള്ളിയാണ് ആദ്യത്തെ പള്ളിയായിട്ട്, ചേരമാൻ മസ്ജിദാണ് ആദ്യത്തെ പള്ളിയായിട്ട് പറയപ്പെടുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളി മാലിക് ദീനാർ പള്ളി അവിടെയാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ഹിന്ദുവിന് ഹിന്ദുവായിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ഹിന്ദുവായ ഒരാൾക്ക്, അയാളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും, പോകണമെന്നുണ്ടെങ്കിൽ ചരട് മുറിച്ച് മാറ്റണം, പൊട്ട് മായച്ച് കളയണം എന്ന് ആരാ പറയുന്നത്? CPM പ്രചാരണ വീഡിയോയാണ് പറയുന്നത്, LDF പ്രചാരണ വീഡിയോയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഇലക്ഷനിൽ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് ഇതേമാതിരി ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് പുരോഗമനകലാ സാഹിത്യ സംഘം തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇറക്കിയ 2 വീഡിയോ, അതിൽ ഒരു വീഡിയോ പിൻവലിക്കേണ്ടി വന്നു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. പിൻവലിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ സംഘപരിവാറിൻ്റെ ഒക്കെ ഒരു നറേറ്റീവാണ് ഈ സവർണ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് പറയുന്നതായിരുന്നു ഒരു വീഡിയോ. രണ്ടാമത്തത് ഇതേമാതിരി ഒരു മുസ്ലിം ഉമ്മ, ഒരു സിനിമാ നടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്,
മറ്റേ തസ്നിഖാൻ.
ആ തസ്നിഖാൻ അഭിനയിച്ചുള്ള. അപ്പോൾ അതിൽ മൊത്തം തീവ്രവാദിയായ മകനെ, ഈ ഉമ്മക്കുള്ള മകൻ്റെ ആകെയുള്ള പരിപാടി എന്ന് വെച്ചാൽ തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ, അതിന് പാർട്ടി നൽകുന്ന സഹായങ്ങൾ, ഇതൊക്കെയാണ് ആ വീഡിയോയുടെ ഇതിവൃത്തം. അന്നത് വലിയ വിവാദമായി. നമ്മളത് ഔട്ട് ഓഫ് ഫോക്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോയും അവർക്ക് എഡിറ്റ് ചെയ്ത് പല ഭാഗങ്ങളും മാറ്റേണ്ടി വന്നു. അപ്പം ഇത് ഞാനന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, CPIM എന്ന് പറയുന്ന പാർട്ടി BJPക്കെതിരായിട്ട് വളരെ ശക്തമായ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും, BJPയും സംഘപരിവാറും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഉള്ളടക്കങ്ങൾ അതിനെ ഏറ്റുപിടിക്കുകയും അതിനെ പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് CPIM ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മുസ്ലിം അധിവാസ കേന്ദ്രങ്ങൾ, മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെമ്പാടും ഇങ്ങനൊരു സംഗതിയുണ്ട്. ഇപ്പം ഉത്തർപ്രദേശിലെ അസംഗഡ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അസംഗഡിനെ കുറിച്ച് ബി ജെ പിക്കാർ പറയുക ആദംഗഡ് എന്നാണ്. ആദംഗഡ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ സ്ഥലം. മലപ്പുറത്തെ കുറിച്ച് ഇപ്പോൾ നാസർക്കെ പറഞ്ഞു, ഇത് മാത്രമല്ല ഇപ്പം ബോംബ് വേണോ, മലപ്പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് കേരളത്തിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ സിനിമ ഇറക്കിയ ആൾ ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇരിക്കുകയാണ്.
ഇങ്ങനെ നമ്മൾ പറയാ കേരളത്തിലെ മുഖ്യധാര സിനിമകൾ.
അതെ. അപ്പോൾ ഇങ്ങനെ മുസ്ലിം അധിവാസ പ്രദേശങ്ങൾ, ഇപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞ വർഷമാണ് ഈരാറ്റുപേട്ടയിലൊരു സിവിൽ സ്റ്റേഷനും ഒരു വില്ലേജ് ഓഫീസും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭൂമി വേണം. ആ ഭൂമി അവിടെ പോലീസ് സ്റ്റേഷന് കീഴിൽ 2.5 ഏക്കറോളം സ്ഥലം ഉണ്ട്. അപ്പോൾ അത് ചുമ്മാ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അതിൽ നിന്ന് 1.25 ഏക്കർ സ്ഥലം ലഭിച്ചാൽ നമുക്ക് അവിടെ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ MLA സർക്കാരിലേക്ക് ഒരു കത്തയക്കുന്നു, മുഖ്യമന്ത്രിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ പോലീസ് അവിടുത്തെ പോലീസ് ജില്ലാ പോലീസ് മേധാവി എന്നാണ് വൺ മിസ്റ്റർ കാർത്തിക്, അങ്ങേർ പോലീസ് മേധാവിക്ക് മറുപടി അയക്കുകയാണ്, അതങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. റിലീജിയസ് മാറ്റേഴ്സും എന്താണ് ടെററിസം ഇഷ്യൂസും ഉള്ളത് കാരണം നമുക്കങ്ങനെ ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഈരാറ്റുപേട്ടയുടെ റിലീജിയസ് മാറ്റേഴ്സും ടെററിസം ഇഷ്യൂസും. അപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ലൊക്കാലിറ്റിയാണ് എന്ന് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതാണ് പൊതുവെ മുസ്ലിം അധിവാസ കേന്ദ്രങ്ങളുമായി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സാമാന്യനെ കുറച്ച് അധികമോ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ധാരണ. ഇപ്പോൾ ഈ പറഞ്ഞ അസംഗഡ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല, 29% മറ്റേ അവിടെ മുസ്ലിങ്ങളുള്ളൂ. പക്ഷേ ആ പ്രദേശത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ ആദംഗഡ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ നിലക്ക് തളങ്കരയെക്കുറിച്ച് അവിടെയുള്ള സംഖ്യകൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണത്, അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ പോയാൽ പ്രശ്നമാണ് എന്ന് കാസർഗോട്ട് സംഖ്യകൾ മഞ്ചേശ്വരത്തെ സംഖ്യകൾ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇവിടെ ഇവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പിന്നെ ഇതിൻ്റെ ദേശീയ തലത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണല്ലോ CPI എന്ന്. ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഒരു വിചിത്രമായൊരു കാര്യം, ആ സച്ചാർ കമ്മിറ്റി വിചിത്രം എന്നത് നമുക്ക് തോന്നാവുന്ന ഒരു റെക്കമെൻഡേഷൻ സച്ചാർ കമ്മിറ്റിയുടെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റെക്കമെൻഡേഷൻ ഈ മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ തുടങ്ങണം എന്നൊരു റെക്കമെൻഡേഷൻ അതിനകത്തുണ്ട്. നമുക്ക് അത്ഭുതപ്പെട്ടു, എന്തിനാണ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ? അപ്പോൾ എന്താണ് അങ്ങനെ റെക്കമെൻഡേഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫൈൻഡിങ് എന്താണെന്നറിയോ, മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഗവൺമെൻറ് മെഷീനറീസ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബാങ്കുകൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല, സാമാന്യനെ പ്രവർത്തിക്കുന്നില്ല. അതിൽ അവരേറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് ബാങ്കുകളാണ്. ബാങ്കുകൾ അത്തരം പ്രദേശങ്ങളിൽ ബ്രാഞ്ച് ഇടുന്നില്ല. അതുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് അവർ എഴുതിയിരിക്കുകയാണ്, മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിങ്ങൾ പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ ആരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി നിശ്ചയിച്ച ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള മുൻവിധികൾ ഉള്ള, ആ മുൻവിധികൾ ഉപയോഗിച്ച് വർഗീയതാ പ്രചാരണം നടത്തുന്ന ഒരു കാലത്ത്, ഒരു സമയത്ത്, ഒരു നാട്ടിലാണ് CPIM പോലെയുള്ള ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് അതൊരു ഏജൻസി ഏൽപ്പിച്ചു തരുന്നു അവരിങ്ങനെ. അങ്ങനെ നോക്കൂ, ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്ന ആരുടെ പേജിലാണെന്നറിയാം, അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ തന്നെ അക്കൗണ്ടിലാണ് ആദ്യം വരുന്നത്. പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ MLA ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറിയുടെ ചാർജുള്ള CH കുഞ്ഞമ്മുവിൻ്റെ പേജിൽ.
സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുവരെ.
അതെ അതെ, ഈ സ്ഥാനാർത്ഥി ഇതുവരെയുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രൊഫഷണൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്, അവരുടെ നാടക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളാണ്. പോട്ടെ, 2000 അസംബ്ലി ഇലക്ഷനിൽ പുകസ തന്നെയാണ് ഈ ജാതി വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് പ്രശ്നം ഇത് തന്നെയാണ്, അകത്ത് ഇതുണ്ട്. അതാണ് പുറമേക്ക് ഈ രാഷ്ട്രീയമൊക്കെ പ്രസംഗിക്കുമ്പോഴും അകത്ത് ഈ സാധനം കിടന്ന് തിളക്കുന്നുണ്ട്. മുമ്പ് അസംബ്ലിയിൽ EMS CH മുഹമ്മദ് പോയ പറഞ്ഞിരുന്നു EMS പൂണൂൽ പുറത്തല്ല അകത്താണെന്ന്. ഏതാണ്ട് സമാനമായ കാര്യം KN കുഞ്ഞഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, പുറമേ ചെകുവേരയും അകമേ പൂന്താനവുമായി നടക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തുണ്ടെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തിട്ടുള്ളത്.
നാസർക്ക് എന്താണ് കരുതുന്നത്? ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമാണോ, അതോ ഒരു ജാഗ്രത കുറവിൻ്റെ ഭാഗമായി ഉണ്ടായതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജാഗ്രത കുറവ് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നു?
ജാഗ്രത കുറവൊന്നല്ല, ജാഗ്രത കുറവ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ പറ്റുന്നൊരു സംഭവമല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ മഞ്ചേശ്വരത്തെ സംഘികളും കണ്ണൂരെ കമ്മ്യൂണിസ്റ്റുകാരും ബോധപൂർവം നടത്തുന്ന ഒരു പ്രചരണമാണിത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഉണ്ടാക്കിയ ടീം പിന്നെ തൊട്ടിപ്പുറത്തെ മണ്ഡലത്തിന് വേണ്ടിയിട്ടും വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ ജയരാജന് വേണ്ടിയിട്ട് ചെയ്തത് ഈ സാധനത്തിൻ്റെ, പിന്നെ
കണ്ണൂർ മണ്ഡലത്തിൽ
കണ്ണൂർ മണ്ഡലത്തിൽ എം വി ജയരാജന് വേണ്ടി ചെയ്ത വീഡിയോ ഈ സിനിമയുടെ പിന്നെ അടുത്ത ഭാഗമാണ്. അത് പിന്നെ ഇതേപോലെ തന്നെ രസകരം, ഒരു വീട്ടിൽ പിന്നെ എല്ലാ പിന്നെ എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്നൊരു വീട്, വീടിൻ്റെ മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, വീടിൻ്റെ മുറ്റത്ത് വീട്ടിൽ അമ്മമാരും സ്ത്രീകളൊക്കെ വന്നിട്ട് കുറച്ചാൾക്കാർ നെല്ലൂത്തുന്നു, കുറച്ചാൾക്കാർ മുളക് ഉണക്കാനിടുന്നു, വല്യച്ഛൻ ഇരുന്ന് പത്രം വായിക്കുന്നു, അച്ഛനകത്തിരുന്നിട്ട് കുപ്പായം തേക്കുന്നു. ഇത്തരം പരിപാടികളൊക്കെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഥാനാർത്ഥി സംഘവും വീട്ടിലേക്ക് കടന്നു വരുന്നു, പ്രവർത്തകർ. അപ്പം ദൂരെ നിന്ന് ആളുകൾ വരുന്നത് കണ്ടേപാട് വീട്ടിലത്തെ മുറ്റത്തുള്ള ആളുകൾ മുഴുവൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വാതിലടക്കുന്നു, വാതിലടച്ചിട്ട് പിന്നെ ആരും പുറത്തേക്കില്ല. അപ്പം ഇവർ പുറത്തുനിന്നുള്ളവർ വന്നിട്ട് വാതിലിൽ മുട്ടുന്നു, ബെല്ലടിച്ച് നോക്കുന്നു, എല്ലാം ചെയ്ത് നോക്കുന്നു, ആരും ഇല്ല, അവരകത്തേക്ക് നോക്കുന്നു, വീട്ടിൽ നിന്ന് ശ്വാസത്തിൻ്റെ ഒച്ച പോലും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു അവരിവിടെ ഉണ്ടാവില്ല, അവരൊക്കെ ദുബായ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ദുബായ് പോകും, അങ്ങനൊരു ദുബായ് പോക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് മുളക് മുറ്റത്തിട്ടിട്ടാണോ ആൾക്കാർ വീടടച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്നു. അപ്പോൾ അവർ വന്ന ഒരു ബിജെപിക്കാരായിരുന്നു. ബിജെപിക്കാർ തിരിച്ചു പോകുമ്പം വഴിയിൽ നാലടി അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി സംഘവും വരുന്നു. അപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ എങ്ങോട്ടാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും അങ്ങോട്ട് പോകണ്ട, അവിടെ ആരും ഇല്ല, അത് അടച്ചിട്ടിരിക്കുക പറഞ്ഞാൽ അവരെ രണ്ടാൾ കൂടെ. അപ്പോൾ പിന്നെ അവർ ലേശം നേരം നിൽക്കുമ്പോഴത്തേക്ക് ബിജെപി സ്ഥാനാർത്ഥി കണ്ണുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലെ ഒരു അങ്ങനെ ഇപ്പോൾ രണ്ടാളും കൂടെ ലേശം നേരം കണ്ണുകൊണ്ട് അങ്ങോട്ടും കൂടെ സംസാരിച്ചിട്ട് രണ്ടാളും തോള് കൈയിട്ടിട്ട് ഒരുമിച്ച് തിരിച്ചു വന്നു. അത് ഈ രംഗം കഴിയുമ്പോൾ കാണുന്നത് ഈ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ വീടിൻ്റെ ചെയ്തിമേൽ വന്നിട്ടിരിക്കുക, വരാന്ത പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ചെറിയ ക്ഷണം ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ചെയ്തിന്ന് പറയുന്നത്, ചെയ്തിമേൽ എല്ലാവരും വന്നിരിക്കുന്നു. വീട്ടിലെ മുഴുവൻ ആളുകൾ വരുന്നതിൻ്റെ ക്ലോസപ്പിലേക്ക് ക്യാമറ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ നടുവിലുണ്ട് ജയരാജൻ ഇരിക്കുന്നത്, എം വി ജയരാജൻ. അതാണായിരുന്നു ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ. ഇപ്പം ബി ജെ പിക്കാർ പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ബി ജെ പി പോകാനുള്ളതെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഈ സംഗതി, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് ബി ജെ പി ഉണ്ടാക്കി വെച്ച സാധനത്തിൻ്റെ സിനിമയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവിടെ സി പി എം ആ മണ്ഡലത്തിൽ സി പി എം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരേ ടീമാണ് ഇത് രണ്ടും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജാഗ്രത കുറവ് എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായ സ്ക്രിപ്റ്റുള്ള സാധനമാണ് സംഭവം. അതല്ല, ഇവർക്ക് ഞാൻ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് കമ്മ്യൂണിസ്റ്റ്, കാസർഗോഡ് ഒരു മനുഷ്യരും തളങ്കരയെക്കുറിച്ച് അത് ചെയ്യില്ല, അത് പറയില്ല. കാരണം തളങ്കരയുടെ പ്രശ്നം വേറെയാണ്, തളങ്കരയാണ് കാസർഗോഡിൻ്റെ. നമ്മൾ ഈ കാസർഗോഡിനെ പറ്റി പുറത്തുനിന്ന് വേണം ചെന്നാൽ, ഞാൻ കാസർഗോഡിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നതാണ്. കാസർഗോഡിനെ പറ്റി പറയുന്നത് വെച്ചാൽ സപ്തഭാഷാ സംഗമഭൂമി എന്നും സാംസ്കാരിക സംഗമഭൂമി എന്നും പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പറയുന്ന കാസർഗോഡ് തളങ്കര മാലിക്യനഗർ പിന്നെ ജുമാ മസ്ജിദ്. മൂന്ന് വർഷത്തിലൊരിക്കലാണ് മാലിക് പിന്നെ ഈ ദിനാർ ജുമാ മസ്ജിദിലെ പിന്നെ ഉറൂസ്, ഉറൂസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച നടക്കുക. ഈ മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ നേർച്ച നടക്കുമ്പോൾ അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് തൊട്ടടുത്തുള്ള ഈ അമ്പലത്തിനോട് ചേർന്ന്, ഈ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്തുള്ളത് ഒരു ചീരുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം, പണ്ടൊരു കാവായിരുന്നു, പിന്നീട് ചീരുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് തറവാട്ടുകാർ, കാരണം അവിടെ ചാലിയരുണ്ട്, ഈഴവരുണ്ട്, പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് തറവാട്ടുകാരൻ, ഈ തറവാട്ടിലെ ആളുകളാണ് ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രം കമ്മിറ്റിക്കാരായിട്ടുള്ള ഈ രണ്ട് മൂന്ന് നാല് തറവാട്ടിലെ ആളുകൾ രാവിലെ തന്നെ ഉറൂസിൻ്റെ തുടക്കം, അതിൻ്റെ പതാക ഉയർത്തിൽ ഏതാണ്ട് ഒരു 10-11 മണിയൊക്കെ കൂടെ നടക്കുക. പക്ഷേ അതിരാവിലെ, അന്ന് അതിരാവിലെ ആദ്യമായിട്ട് അങ്ങോട്ട് എത്തേണ്ടത് ഈ തറവാട്ടുകാരാണ്. ഈ തറവാട്ടിലെ ഈ കാരണവന്മാരും മുഴുവൻ അങ്ങോട്ട് ചെന്നാൽ പള്ളി കമ്മിറ്റിൻ്റെ ഭാരവാഹികളും അവിടുത്തെ മുസ്ലിം കാരണവന്മാരും വന്നിട്ട് ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി, അതിന് ശേഷമാണ് ഈ പിന്നെ ഇവിടുത്തെ നേതാക്കളൊക്കെയും ചെല്ലുക. ഇവിടുത്തെ നേതാക്കളെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ തളങ്കര അല്ലെങ്കിൽ ഈ കാസർഗോഡ് കാലതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആര്യക്കുട്ടി മുസ്ലിയാരാ, ഈ സംസ്ഥയുടെ നേതാവ് ആര്യക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് ചെല്ലുക. ഈ പറയുന്ന ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആളുകൾ അങ്ങോട്ട് ചെന്നതിന് ശേഷമാണ്. ഇപ്പം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വലിയൊരു ഉത്സവം അവിടെ നടന്നത്. ഈ ഉത്സവത്തിന് വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇത്തരം കാരണം നടക്കാത്ത തരത്തിലുള്ള ആൾ കൂടിയ ഇതാണ്. ആ ഉത്സവത്തിൻ്റെ മുഴുവൻ വളണ്ടിയർമാരും ഈ മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തകരായിരുന്നു. ഇങ്ങനെ നടക്കുന്നൊരു സ്ഥലമാണ് ഈ പിന്നെ തളങ്കര. തന്നെയുമല്ല, ഏതാണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഈ തെയ്യങ്ങളുടെ കാലമാണല്ലോ. ഇപ്പം ചിറ്റാരിക്കൽ പനമ്പട്ടല്ല, ഈ ചിറ്റാരിക്കൽ പെരുമ്പട്ട ഈ വിഷ്ണുമൂർത്തി തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. ഈ ചിറ്റാരിക്കൽ പെരുമ്പട്ട വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, തെയ്യം കെട്ടിയിട്ട് ഇറങ്ങിയാൽ ആദ്യം ചെന്ന് കയറുക അവിടുത്തെ മഹല്ല് ജുമാ മസ്ജിദ് പള്ളിയിലെ അങ്കണത്തിലേക്കാണ്. എന്നിട്ട് മൂലരെ വിളിച്ചിട്ട് ബാങ്ക് കൊടുക്കണം, എനിക്ക് ബാങ്ക് കേൾക്കണം എന്ന് പറയും തെയ്യം. അപ്പം നേരല്ലാത്ത നേരത്താണെങ്കിൽ അവിടെ നിന്ന് ബാങ്ക് കേൾക്കും, ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് കേൾക്കണം, നമ്മളെ മക്കൾ കേൾക്കണം, മക്കളെ മക്കളെ കേൾക്കണം, മക്കളെ മക്കളെ മക്കൾ കേൾക്കണം. ഈ ശബ്ദവും ശംഖ് വിളിയും ഒരുമിച്ച് കേൾക്കാം, കാലാകാലം നമുക്ക് പിന്നെ ഇതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വിഷ്ണു ഈ പിന്നെ തെയ്യം പിന്നെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മുഴുവൻ പോകുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് പിന്നെ കാസർഗോഡിൻ്റെയും തളങ്കരയുടെയും ഒരു സാംസ്കാരികമായ ചിത്രം. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇതറിയാത്തവർ ആയിരിക്കില്ലല്ലോ ഇവിടെ ഉള്ളത്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറയുന്ന തളങ്കര എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ കാസർഗോഡ് നഗരസഭയിലാണ്. കാസർഗോഡ് നഗരസഭയിൽ പിന്നെ CPM കാര്യമായിട്ട് അവിടെ ഒരു കഴിവില്ല. CPM ഏതാണ്ട് പിന്നെ അത് മുസ്ലിം ലീഗും BJP മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലും INL ആയിട്ട് നിൽക്കും, ഹിന്ദുക്കൾ BJP നിൽക്കും. ഈ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആയ ആളുകളെ പാർട്ടിയിലേക്ക് ചേർത്ത് പാർട്ടി വലുതാക്കാൻ കഴിയില്ലെങ്കിൽ നാടനെ കുറ്റപ്പെടുത്തി സിനിമ എടുത്തതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയം അറിയില്ല, സംസ്കാരവും അറിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ CPIM പോലത്തെ ഒരു പാർട്ടി എത്തിയതിൻ്റെ ഫലമാണ് ഈ കണ്ടത്.
ഇന്നലേ ഇപ്പം 3 വർഷത്തിലാണ് ഉറൂസ് എന്ന് പറഞ്ഞല്ലോ. ഉറൂസ് 3 വർഷത്തിലായിരിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ഈ ദർഗയിൽ ആളുകൾ വരും കേട്ടോ, എല്ലാ ദിവസവും ആളുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു, ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു ആളുകൾ. പക്ഷെ അതിൽ നമ്മളിങ്ങനെ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നുന്നു ഭൂരിപക്ഷവും എന്ന് തന്നെ തോന്നും. ഭൂരിപക്ഷ വസ്ത്രധാരണം കണ്ടാൽ സ്ത്രീകളാണ് കൂടുതൽ വരിക, ഭൂരിപക്ഷവും ഹിന്ദു സ്ത്രീകളാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് അവിടെ വരുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ സ്ഥാനാർത്ഥിക്ക് ചരട് കെട്ടി പോകാൻ പറ്റാത്ത സ്ഥലമാണ് എന്ന് ചിത്രീകരിക്കുന്നത്. അതാണ് അതിൽ കഷ്ടം.
സംഗതി
ഇത് ഇലക്ഷനിൽ CPIM നിശ്ചയമായും വലിയ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാധനമാണോ?
സംഗതി അവർ രാജ്മോഹനുണ്ടി തന്നെ കളിയാക്കാനായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ അത് കൊണ്ടതാ നാടിനായി പോയി.
തീർച്ചയായും അത് തന്നെയാണ്. ഒരു സമുദായത്തെ, ഒരു ജനവിഭാഗത്തെ വേദനിപ്പിക്കുന്ന, ക്ഷതമേൽപ്പിക്കുന്ന അത്രയും വീഡിയോകൾക്കെതിരെ ആളുകൾ തീർച്ചയായും പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, സൂക്ഷ്മതക്കുറവുണ്ടായി, ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വാദങ്ങളൊക്കെ എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യം കൂടിയാണ്. കാരണം ഏറ്റവും അധികം സാമൂഹ്യ ജാഗ്രത വേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്, എല്ലാ കണ്ണുകളും തുറന്നിരിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ ജനം ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, കാത്തിരിക്കാം, തെരഞ്ഞെടുപ്പ് വരട്ടെ. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ, ദേശീയ രാഷ്ട്രീയത്തിലാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ എല്ലാ കണ്ണുകളും പതിയുന്ന ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ അമേഠി. അവിടെ ഏറ്റവും വലിയ ചോദ്യം, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ എത്തുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഏറ്റവും അധികം കേട്ട ചോദ്യമാണ്. ഇന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആ ചോദ്യം കേട്ടു. അഖിലേഷ് യാദവുമായി അദ്ദേഹം രാവിലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കേൾക്കേണ്ടി വന്ന ചോദ്യം ഇതുതന്നെയായിരുന്നു. അപ്പോൾ അതിന് BJPയുടെ ചോദ്യമാണ് എന്ന പരിഹാസത്തോടെയാണ് രാഹുൽ മറുപടി പറയുന്നത്. എങ്കിലും അമേഠിയിൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം രാഹുൽ പറയുന്നില്ല. വേണ്ടി വന്നാൽ, പാർട്ടി പറഞ്ഞാൽ താൻ പാർട്ടിയുടെ സൈനികനാണ്, ആവശ്യമെങ്കിൽ അവിടെ മത്സരിക്കും എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ അമേഠിയിലേക്ക് വരുമോ എന്ത് തോന്നുന്നു നാസർക്കയ്ക്ക്? ഇത്തവണ വന്നാൽ തന്നെ കോൺഗ്രസിന് അതിന് രക്ഷയുണ്ടോ അമേഠിയിൽ? സ്മൃതി ഇറാനി ഇപ്പോ അവിടെ പാല് കാച്ചൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വെച്ചിട്ടുണ്ട്.
അമേഠിയിൽ കോൺഗ്രസ് തോൽക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ.
അല്ല,
അമേഠിയിൽ കോൺഗ്രസ് ഇതിനു മുമ്പും തോറ്റിട്ടുണ്ട്.
അതെ,
അമേഠിയിൽ തോറ്റതിന് ശേഷം അമേഠിയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതോട് തന്നെയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇത് വന്നത് 1967 അമേഠി മണ്ഡലം രൂപീകരിക്കുന്നത്. അമേഠി പിന്നെ എന്താണ്, ഒരു വാജ്പേയി ആയിരുന്നു അമേഠിയിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഈ വിദ്യാധർ വാജ്പേയി എന്ന് പറഞ്ഞ കക്ഷിയായിരുന്നു. 1967 മുതൽ 77 വരെ പിന്നെ വിദ്യാധർ വാജ്പേയി തന്നെ രണ്ട് തെരഞ്ഞെടുപ്പുകളും. അമേഠി എന്ന് പറഞ്ഞാൽ അമേഠി ജില്ല മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് അമേഠി ലോക്സഭാ മണ്ഡലം. വിദ്യാധർ വാജ്പേയി 67 മുതൽ ജയിച്ചു, പിന്നെ 77 വരെ നിന്നു. 77 ശേഷം 80 തെരഞ്ഞെടുപ്പ്, 87 നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ 77 നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ സഞ്ജയ് ഗാന്ധിനെയാണ് ഇന്ദിരാഗാന്ധി മത്സരിപ്പിക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സഞ്ജയ് ഗാന്ധി തോറ്റു. തോറ്റു എന്ന് മാത്രമല്ല അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിന്നെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം മൂപ്പര് മരിക്കുകയും ചെയ്തു. അപ്പം സഞ്ജയ് ഗാന്ധി തോറ്റപ്പോൾ ഉണ്ടത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും. ആദ്യത്തെ ദിവസം അതായിരുന്നു പിന്നെ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ വിവരമാണ് ആദ്യം പുറത്ത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടക്കുന്ന ഫസ്റ്റ് തെരഞ്ഞെടുപ്പ്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റ വാർത്തയാണ് ആദ്യം വരുന്നത്, രാവിലെ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സഞ്ജയ് ഗാന്ധി തോറ്റ വാർത്ത വരുന്നത്. സഞ്ജയ് ഗാന്ധി തോറ്റു എന്നുള്ള വാർത്ത വന്നതിന് ശേഷം പിന്നെ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ജനങ്ങൾ പായസം ലോഡും വിതരണം ചെയ്യുകയാണ് ചെയ്തത്. ആ ജാതി കോൺഗ്രസിൻ്റെ ഒരു പരാജയം എന്ന് പറഞ്ഞ സ്ഥാനം ആഘോഷിക്കപ്പെട്ട സ്ഥലമാണ് അത്. പിന്നെ അമിത്, അതിനുശേഷം പിന്നെ എന്തൊക്കെ ഉണ്ടായി? അതിനുശേഷം അവിടുന്ന് പിന്നെ ഈ രാജീവ് ഗാന്ധി വിജയിച്ചു രണ്ടോ മൂന്നോ തവണ. പിന്നെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈ സതീഷ് ശർമ്മ വന്നു, പിന്നെ സോണിയാഗാന്ധി വന്നു, പിന്നെ രാഹുൽ ഗാന്ധി തന്നെ മൂന്ന് തവണ വന്നു. മൂന്നാമത്തെ തവണയാണ് മൂപ്പര് തോൽക്കുന്നത്, 2014, 2009, 2018. ഈ തോൽവിയിൽ ഈ പിന്നെ 2019 മൂന്നാമത്തെ തവണ മത്സരിച്ച് മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഇതാക്കിയപ്പെട്ടതിന് ശേഷം ഒരിക്കൽ തോറ്റു. അതിനിപ്പോൾ എന്താ, സഞ്ജയ് ഗാന്ധി തോറ്റു, അവിടെ രാഹുൽ ഗാന്ധി തോറ്റു. തോറ്റ മണ്ഡലത്തിൽ പിന്നെ ജയിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. തോറ്റ മണ്ഡലത്തിൽ പിന്നെ മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവരെ ഒരു ഫൈറ്റിംഗ് മോഡ് കാണിച്ചു എന്നുള്ളത് ശരിയായിരുന്നു. പിന്നെ ഈ സ്മൃതി ഇറാനി ആദ്യത്തെ തവണ സഞ്ജയ് ഗാന്ധിയോട് തോറ്റ ശേഷം, 2019 തോറ്റ ശേഷം, അവർ ആദ്യത്തെ തവണ തോറ്റ ശേഷം 5 വർഷക്കാലം അവർ ആ മണ്ഡലത്തിൽ തന്നെ കുറ്റിയടിച്ച് നിന്ന്, അവർ അവിടുന്ന് മണ്ഡലം വിട്ടുപോവാതെ അവിടെ നിന്ന് അവർ വർക്ക് ചെയ്ത് അവിടത്തെ നിന്ന് വർക്ക് ചെയ്തിട്ട് അവർ അവിടെ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ട് അടുത്ത തവണ അവർ ജയിച്ചു. അപ്പം ഒരു മണ്ഡലത്തിൽ ഒരു പാർട്ടി തോൽക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾ തോൽക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇതിപ്പം രാഹുൽ ഗാന്ധിനെ പറ്റി എന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ തോറ്റനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊരു കൂട്ടർ, ഇവിടെ വയനാട്ടിലാണെങ്കിൽ മൂപ്പര് ജയിച്ചതിനെ കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് ശരി, ഒരു മനുഷ്യന് തോറ്റോടത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല, ജയിച്ചോടത്തും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ?
ഈ അതാ അത് മാത്രമല്ല, ഈ അമേഠിയൊക്കെ സംബന്ധിച്ച് നെഹ്റു കുടുംബത്തിന് പിന്നെ ഒപ്പം കോൺഗ്രസിനൊക്കെ ഒരു വൈകാരികമായ ബന്ധം കൂടിയുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ നാസർക്ക് അതിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഹിന്ദി ഹൃദയ ഭൂമിയിൽ അമേഠിയിൽ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കാലികമായ ഏറ്റവും വലിയ ആവേശം കൂടിയാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ അവിടെ നിന്ന് മത്സരിച്ച് ബി ജെ പിയോട് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനൊരു പ്രാണവായു കിട്ടുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? അതൊരു ശരിയായ കാര്യം തന്നെയല്ലേ? അതൊരു അനിവാര്യതയല്ലേ അവിടെ ജയിക്കേണ്ടത് കോൺഗ്രസിന്?
ഞാൻ അങ്ങനെയല്ലേ കാണുന്നത്, ജയിക്കുക എന്നുള്ളതല്ല മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആദ്യ ആലോചനകൾ നടക്കുന്ന, ഐ മീൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഏറ്റവും മണ്ടൻ ആശയമായിരിക്കും. പിന്നെ ഒരുപാട് കോൺഗ്രസ്സുകാർ ഓൺലൈനിലൊക്കെ ഈ സൈബർ സ്പേസിലൊന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിശ്ചയമായും വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് പിന്നെ അത് വേറെ നിലക്കുള്ള ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ മത്സരം, അതിൽ ഒരു നേതാവ് ഒരു മണ്ഡലം സെലക്ട് ചെയ്യുന്നത്, അത് ആ മണ്ഡലവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. അതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള നറേറ്റീവ്സ്, പലതരം ആശയങ്ങൾ, പലതരം സന്ദേശങ്ങൾ, ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധി 2004 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് മത്സരിച്ചു, ബെല്ലാരിയിൽ വന്ന് മത്സരിച്ചു, കർണാടകയിലെ ബെല്ലാരിയിൽ. ബെല്ലാരിയിൽ 101% അവർ ജയിക്കുന്ന മണ്ഡലമാണ്, ജയിക്കേണ്ട മണ്ഡലമാണ്. പക്ഷേ ബി ജെ പി അവിടെ ആരാ അവരുടെ എതിർസ്ഥാനാർത്ഥിയെ നിർത്തി, സുഷമ സ്വരാജിനെ കൊണ്ടുവന്ന് നിർത്തി. എന്തിനു വേണ്ടി അത്? സുഷമ സ്വരാജിനെ പോലുള്ള ഒരു സീനിയർ ലീഡർ, അവർ നിശ്ചയമായി ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ നിന്നാൽ അവർക്ക് വിജയിപ്പിക്കാവുന്നുള്ളൂ. അവർ ഹരിയാനക്കാരിയാണ്, ഹരിയാനയിൽ നിശ്ചയമായിട്ടും അവർക്ക് വിജയിക്കാവുന്നുള്ളൂ. പക്ഷേ അത്രയും സീനിയറായ ഒരു ലീഡർ ഇവിടെ കൊണ്ടുവന്ന് എൻഗേജ് ചെയ്യിക്കുന്ന എന്തിനാണ്? ജയിക്കൂലെന്ന് ബി ജെ പിക്ക് ഉറപ്പാണല്ലോ. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, അത് ഞങ്ങൾ നമ്മളൊരു ഹെഡ് ഓൺ ഫൈറ്റിന് ഞങ്ങൾ റെഡിയാണ് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ലീഡറെ, ഞങ്ങളൊരു ടോപ്പ് വനിതാ ലീഡറെ കൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് മുട്ടും, നിങ്ങളുമായിട്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊരു മെസ്സേജ്. ആ ഒരു വി ആർ സീരിയസ്, എന്നുള്ള ഒരു ഭയങ്കരമായൊരു ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പം എന്തു സംഭവിക്കുന്നു, ബെല്ലാരി ഭയങ്കരമായ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നു, സുഷമ സ്വരാജ് വേറെ നിൽക്കുക, അവരുടെ പ്രൊഫൈൽ മാറുന്നുണ്ട്. തീപ്പാറും മത്സരം എന്ന് പറയുന്ന മത്സരം
പിന്നെ പട്ട് സാരി കന്നടികർ ഇരിക്കുന്ന ഉടുക്കുന്നത് പോലെ പട്ട് സാരി എടുത്തിട്ട്, പിന്നെ അവർക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാലോ, ഹിന്ദി അല്ല ശരിക്കും സംസ്കൃതം, ആ ഒരു സംസ്കൃതം ഏതാണ്ട് കന്നഡ പോലെ പ്രസംഗിച്ചിട്ട്.
അപ്പം അതുപോലെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എന്താണ്? നരേന്ദ്രമോദിക്കെതിരെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വയ്ക്കെതിരെ, നരേന്ദ്രമോദിയുടെ ബി ജെ പിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ടോൾ ഫിഗർ എന്നുള്ളതല്ലേ, അങ്ങനത്തെ ഒരു ഫിഗർ ഈ ബി ജെ പിക്കെതിരല്ലേ മത്സരിക്കേണ്ടത്? അപ്പം അദ്ദേഹത്തിന് ഓക്കെ അമേഠിയിൽ ഒരു റിസ്ക് ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷേ കർണാടകയിലും തെലങ്കാനയിലൊക്കെ ബി ജെ പിക്കെതിരെ മത്സരിക്കാമല്ലോ അദ്ദേഹത്തിന്, അവിടുത്തെ കോൺഗ്രസ്സുകാർ നിശ്ചയമായി അദ്ദേഹത്തെ വിജയിപ്പിക്കുമല്ലോ. അപ്പോൾ ബി ജെ പിയുമായിട്ടൊരു ഹെഡ് ഓൺ ഫൈറ്റിന് ഇങ്ങനെ സന്നദ്ധനാവുന്നില്ല. ഇങ്ങനൊരു ഒരു ലീഡർ ക്യാപ്റ്റൻ സേഫർ ഏരിയാസ് നോക്കി പോവുകയാണ് എന്ന മെസ്സേജാണ് അതിലൂടെ പോകുന്നത്. ആരുമായിട്ട് ഇവിടെ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലീഷൻ പാർട്ണറായുള്ള സി പി ഐ ഇവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മണ്ടൻ ആശയമാണ്, ആയിരുന്നു, ആണ്, ഇനിയും ആയിരിക്കും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കോൺഗ്രസ്സുകാർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതേ സാധനം ഇന്ന് രാജ്ദീപ് സർദേശായി അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുലിനെ ഇത് ടാഗ് ചെയ്തുകൊണ്ട് രാഹുൽ അങ്ങ് അമേഠിയിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് മറുപടി പറഞ്ഞത്. ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മഭൂമി വിട്ട് കളിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കർമ്മഭൂമി ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയാണ് ബി ജെ പിയുടെ ഏറ്റവും ശക്തിസ്ഥലം. ഈ ഗാൻജറ്റിക് പ്ലെയിൻസ്, ഗംഗാ സമതല പ്രദേശം എന്ന് പറയുന്നത്, ഈ ഗംഗാ സമതല പ്രദേശത്ത് ഒരിടത്ത് രാഹുൽ ഗാന്ധി ബി ജെ പിയോട് മത്സരിച്ചിരിക്കണം.
തീർച്ചയായും
അത് മത്സരിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശം സന്ദേശമാണ് നൽകുന്നത്. ജയിക്കോ തോൽക്കോ എന്നുള്ള വേറെ വിഷയം, മത്സരിച്ചിരിക്കണം. ഈ അബദ്ധം അവിടെ നിശ്ചയമായി നിലനിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നില്ല എന്നെങ്കിൽ അത് രണ്ടാമത്തെ ഒരു അബദ്ധമായിട്ട് മാറും. അദ്ദേഹം അത് ചെയ്യില്ലെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്, ഏപ്രിൽ 16 ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് നടക്കുന്ന എപ്പോഴാണ്,
26
അതിനുശേഷം മതി അവിടെ അവിടെ അടുത്ത. അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ കണക്കിലെടുക്കേണ്ടത്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല യു പിയിലെ ബി ജെ പിയുടെ എല്ലാ സംഘപരിവാർ ശക്തികളുടെ വളർച്ച. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം പിന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്ന റായ്ബറേലിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ജയിച്ചിരുന്ന അമേത്തിയോ പറയുമ്പം നമ്മൾ ഫിലിപിത്തിനെ മറന്നു പോവുകയാണ്. 1957 തെരഞ്ഞെടുപ്പ് മുതൽ 1964 മരിക്കുന്നത് വരെ നെഹ്റു കൈവശം വെച്ചിരുന്ന ഫിലിപിത്ത് ഇപ്പം ബി ജെ പിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ബി ജെ പി വളർന്നു വന്നത്, ഉത്തർപ്രദേശിൽ സംഘപരിവാർ ശക്തികളുടെ വളർ ഒന്ന് പിന്നെ 1969 തന്നെ നെഹ്റു ജീവിച്ചിരിക്കെ തന്നെ ബാബരി മസ്ജിദിൻ്റെ ഉള്ളിൽ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്ത ആ പിന്നെ ഒരു സാധനം, ആ പിന്നെ ഒരു ഒരു പിന്നെ രാമക്ഷേത്ര മൂവ്മെൻ്റ്, പിന്നെ ഈ ആദിത്യനാഥിൻ്റെ സ്ഥലമായ ഗോരഖ്പൂർ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും. ഒന്ന് ഗോരഖ്പൂരിൽ തന്നെയാണ് ഈ പിന്നെ ഗീതാ പ്രസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗീതാ പ്രസ്സിൽ നിന്ന് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഈ പിന്നെ ഹനുമാൻ ചാലീസ പോലത്തെ സാധനങ്ങൾ അടിച്ചു വിറ്റിട്ടാണ് ഈ പറയുന്ന ഈ പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ മുഴുവൻ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ വളർത്തിയെടുത്തത്, ഈ പറയുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ പറയുന്ന ഗോരഖ്നാഥ് മഠത്തിലെ ആദ്യത്തെ ആചാര്യനായിരുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ 1970 ഗോരഖ്നാഥിൽ നിന്ന് ഈ ഗോരഖ്പൂരിൽ നിന്ന് എം പി ആയിട്ടുള്ള ആളാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ പിന്നെ
പാർലമെന്റിലേക്ക്
ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഈ എന്താണ് പറയുക, നമ്മളുടെ ഗോസംരക്ഷണം, ഈ ഗോവധം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക്, ഇദ്ദേഹം എം പി ആണ്, എം പി ആയിരിക്കും, അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് പാർലമെൻറ്റിലേക്ക് പാസ് കൊടുത്തിട്ട് ആൾക്കാർ ഈ സാധുമാരും സന്യാസിമാരും ഒന്നായിട്ട് പാർലമെൻറ്റിലേക്ക് അരച്ചു കയറി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു അത്. പാർലമെൻറ്റിലേക്ക് അരച്ചു കയറിയിട്ട് ഗോരക്ഷാ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അതിഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി. അതേ മഠത്തിലെ മഠാധിപതിയും അതേ വഴിയിൽ പിന്തുടർന്ന് വന്നിട്ടുള്ള ആളുമായ ആദിത്യനാഥാണ് ഇപ്പോൾ യു പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടിപടിയായി 1969 മുതൽ പിലിഭിത്ത് അടക്കമുള്ള, നെഹ്റുവിൻ്റെ മണ്ഡലമായ പിലിഭിത്ത് അടക്കമുള്ളത് പിടിച്ച് വന്നിട്ട് അയോധ്യ അടക്കം. ഇന്നിപ്പം അവർ പറയുന്നത് അയോധ്യയാണ് അല്ലെങ്കിൽ രാമക്ഷേത്രമാണ് ഏറ്റവും വലിയ നേട്ടമെന്നാണ് പറയുന്നത്. അങ്ങനെ വളർന്നു വന്ന ബി ജെ പിയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ബി ജെ പി യു പി എങ്ങനെ പിടിച്ചു എന്നുള്ളൊരു പ്രശ്നം കണ്ടിട്ട് മാത്രമേ നമ്മൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ്റൂ. ഒന്ന്, രണ്ട്, 1977 അടിയന്തരാവസ്ഥയിലെ തകർച്ചയ്ക്ക് ശേഷം, ഓരോ തവണ തകർച്ചയ്ക്ക് ശേഷവും കോൺഗ്രസ് ഉയർത്തി വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ്. അത് കർണാടകത്തിൽ നിന്നാണെങ്കിലും തെലുങ്കാനയിൽ നിന്നാണെങ്കിലും. അതേപോലെ തന്നെ ഈ തവണയും ഈ പോക്കിന് ശേഷവും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് തിരിച്ചു വരുന്നത്. യു പി പിന്നെ അവർ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ യു പിയിൽ തന്നെ മത്സരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും ആ തരത്തിൽ കൂടി അതിനെ കാണണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.
തീർച്ചയായും ഇതിലിപ്പോൾ ജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക്. അപ്പോൾ അതിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നുണ്ടോ, ബി ജെ പിയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ത്യ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം രാഹുൽ തന്നെയാണ് തരേണ്ടത്. രാഹുൽ പറഞ്ഞു താനൊരു സൈനികനാണെന്ന്. അപ്പോൾ യുദ്ധഭൂമിയിലേക്ക് ആ സൈനികൻ കോൺഗ്രസിനെ രക്ഷിക്കാൻ എത്തുമോ എന്നുള്ളത് കാത്തിരിക്കും. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മറ്റന്നാളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങൾ, പുതുച്ചേരി ഉൾപ്പെടെ 40 ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതുകയാണ്. സമാനതകളില്ലാത്ത കാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് തമിഴ്നാട് ഇത്തവണ വേദിയായത്. തമിഴ്നാടിനെ കുറിച്ചാണ്. അപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ആഴ്ന്ന വേരുകളുള്ള മണ്ണാണ് അവിടെ. ബി ജെ പി ഇത്തവണ 8 തവണയാണ് മോദി വന്നത്. അപ്പോൾ കാടിളക്കിയുള്ളൊരു പ്രചാരണം, എന്ത് വന്നാലും രണ്ടക്കം കണ്ടിരിക്കുമെന്നുള്ള ഒരു ഒരു പ്രഖ്യാപനമാണ് ബി ജെ പി ഇത്തവണ അവിടെ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിലും ഇടയ്ക്കിടയ്ക്ക്
അവർക്കത് പറയാം. ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട്, 34 സീറ്റിലോട്ട് മത്സരിക്കുന്നുണ്ട്.
യെസ്, എന്താകും തമിഴ്നാടിന്റെ ഒരു സ്ഥിതി?
അല്ല, അത് തമിഴ്നാട് 40 സീറ്റ് എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. 39 തമിഴ്നാട്ടിലെയും 1 പുതുച്ചേരിയിലെയും വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തം ഈ ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു സങ്കല്പം, അതിന് ശരിക്കൊരു ഒരു പ്രാക്ടിക്കൽ ഫോം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അങ്ങനെ ഒരു ഫോം വരിക മാത്രമല്ല, ആദ്യമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സീനിയർ പ്ലെയർ, ബിഗർ പ്ലെയർ ആരാണ്? DMK അല്ലെങ്കിൽ DMK ലീഡർഷിപ്പ്, കൃത്യമായി പറഞ്ഞാൽ സ്റ്റാലിൻ അത് സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം ഉദാരമായ സമീപനം, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്തായാലും പറയാം രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയാവുന്ന ഒരു സമീപനം. നോക്കൂ, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി DMK ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിച്ച ഈ പ്രധാന പാർട്ടികളെടുത്താൽ DMK, AD MK, BJP ഈ പാർട്ടികളെടുത്താൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി ആരാണ്? DMK ആണ്. DMK 20 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. DMK ഇല്ല അവിടെ, ഇന്ത്യ മുന്നണി ഇല്ല, ഈ പറയുന്ന രാഷ്ട്രീയവും ഇല്ല, പക്ഷേ അവർ പകുതി സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഇതിനു വേണ്ടിയിട്ട്
വിട്ടുവീഴ്ച
അഡ്ജസ്റ്റ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ അവർ സന്നദ്ധരായി. 20 സീറ്റിൽ അവർ മത്സരിക്കുന്നു, 10 സീറ്റിൽ കോൺഗ്രസ്, 4 സീറ്റിൽ CPM, CPI, 2 സീറ്റിൽ VCK, അങ്ങനെ 36 സീറ്റ്. പിന്നെ ഓരോ സീറ്റ് ഒന്ന് മുസ്ലിം ലീഗിന്, ഒന്ന് MDM, മറ്റേ വൈക്കോയുടെ പാർട്ടി, മരുമലർച്ചി ദ്രാവിഡ കഴകം, പിന്നെ കൊങ്കുനാട് പാർട്ടി, പിന്നെയും ഒരു പാർട്ടിയുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ ഉണ്ട് സഖ്യത്തിൽ മനിതനായ മക്കൾ കക്ഷിക്ക് സീറ്റില്ല. പക്ഷെ അവരോട് പറഞ്ഞു അടുത്ത വർഷം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നുണ്ട്, അത് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ പക്ക.
പിന്നെ കമലഹാസന്റെ
മനിതനെ മക്കൾ കക്ഷിയും ജവാഹിറുള്ളയുടെ പാർട്ടി, കമലഹാസന്റെ പാർട്ടിയും മക്കൾ നീതി മയ്യത്തോടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത തവണ, അടുത്ത 2025 വരുന്ന രാജ്യസഭാ സീറ്റ് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ്
കാര്യം.
അതും വളരെ നേരത്തെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ പറയുന്ന പണികളെല്ലാം തീർത്ത് വെടിപ്പാക്കി വെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ടർ ഇർഷാദ് പടന്ന തമിഴ്നാട്ടിൽ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇർഷാദുമായിട്ട് സംസാരിച്ചു. ഇർഷാദ് പറയുന്നൊരു കാര്യം, കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പ്രദേശങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് റാലികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ DMK തന്നെ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട്, മറ്റു പാർട്ടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേജിലാവട്ടെ, റാലിയിലാവട്ടെ, വാഹനത്തിലാവട്ടെ, വാഹനത്തിൽ കിട്ടുന്ന കുടിയുടെ കാര്യത്തിലാവട്ടെ, അതിലെല്ലാം ഈ പറയുന്ന എല്ലാ പാർട്ടികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഡി എം കെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പം ഒരു ഒരു പ്രദേശത്തൊരു തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുകയാണ്. അവിടെ ഉദയനിധി സ്റ്റാലിൻ അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ തന്നെ പ്രസംഗിക്കുന്നു. അവിടെ ലീഗ്, മുസ്ലിം ലീഗ് ഇല്ല. പക്ഷേ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാക്കിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തും. സി പി എമ്മാരോ സി പി ഐക്കാരോ ഉണ്ടാവില്ല, പക്ഷേ സ്റ്റേജിൽ ആ പ്രദേശത്ത് സി പി എം ഇല്ലെങ്കിലും സി പി ഐ ഇല്ലെങ്കിലും സ്റ്റേജിൽ ഇവരെല്ലാവരും ഉണ്ടായിരിക്കും, ഇവരുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അവരെ പ്രത്യേകമായി മെൻഷൻ ചെയ്യും, അവരുടെ പാർട്ടിയെ മെൻഷൻ ചെയ്യും, പ്രത്യേകമായ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും, അവർക്കെല്ലാം പ്രസംഗിക്കാൻ സമയം കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണി രാഷ്ട്രീയം മനോഹരമായിട്ട് കൊണ്ടുപോകാം എന്നത് സ്റ്റാലിൻ അവിടെ കാണിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതെങ്ങനെ ഇദ്ദേഹം ഏതെങ്കിലും നിലക്കുള്ള വലിയൊരു പരാജയ ഭീതിയോ ഭയങ്കരമായ ആൻറ്റി ഇൻകമ്പൻസിയോ ഭരണവിരുദ്ധ വികാരമോ അവിടെ ഇല്ല. സ്റ്റാലിൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിൽ പിന്തുണക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള സർക്കാരിനോടുള്ള അനുകൂല സമീപനം ജനങ്ങൾക്കിടയിലുണ്ട്. അതിന് അതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ധാർഷ്ട്യം കൂടാവുന്നതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി മേജർ പ്ലെയർ ആയിരിക്കെ ആ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. എപ്പോഴും ഒരു വിനയ സ്വഭാവത്തിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ മുന്നണി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ഘടകം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കോർ എന്ന് പറയുന്നത് തന്നെ ഹിന്ദുത്വ വിരുദ്ധതയാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയമാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദി ഹിന്ദുത്വ ഈ പറയുന്ന സംഗതികൾക്കെതിരാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം തിളച്ചു നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തിളച്ചു മറിയുന്നത്? ഈ പറയുന്ന കേന്ദ്ര ഭരണകൂടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൊതുവെയും തമിഴ്നാടിനെ സവിശേഷമായും അവഗണിക്കുന്നു. നമ്മുടെ കാര്യത്തിലൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഗവർണർ എന്ന് പറയുന്ന വിധത്തിനെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ബില്ലുകളെല്ലാം അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. വരൾച്ച ഉണ്ടായി, വരൾച്ചയ്ക്കുള്ള സഹായം തരുന്നില്ല. ആ സഹായത്തിന് വേണ്ടി പോലും സുപ്രീം കോടതി പോകേണ്ടി വരുന്നു. ജി എസ് ടി വിഹിതം, ആ നിശ്ചയമായി നമുക്ക് ലഭിക്കേണ്ടിരുന്ന വിഹിതം പോലും പിടിച്ചു വെക്കുന്നു. കിട്ടേണ്ട പൈസ കിട്ടാൻ വേണ്ടി തന്നെ പലവട്ടം ഡൽഹിയിൽ പോയി കെഞ്ചേണ്ടി വരുന്നു. ഈ നിലക്ക് ഡൽഹിക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പറയുന്ന സ്റ്റാലിൻ ഒരിക്കൽ പോലും അറിയാതെ പോലും കേന്ദ്ര സർക്കാർ എന്ന വാക്കുപയോഗിക്കില്ല. കേന്ദ്ര സർക്കാർ എന്ന് ഉപയോഗിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് യൂണിയൻ സർക്കാർ. യൂണിയൻ സർക്കാർ എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളാണ് സ്റ്റാലിൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയവും അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള അനുഭാവ സമീപനം അവിടെയുണ്ട്. ഈ പറയുന്ന വളരെ ഭദ്രവും സുന്ദരവും മനോഹരവുമായിട്ടുള്ള ഈ മുന്നണി സംവിധാനവുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു 40-ൽ 40 ഈ മുന്നണി തന്നെ, ഇന്ത്യ മുന്നണി തന്നെ എടുക്കും എന്നുള്ളതാണ്. പിന്നെ രേഷ്മ പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ബി ജെ പിയുടെ, ബി ജെ പി പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രചാരണം 8 തവണ പ്രധാനമന്ത്രി.
കോയമ്പത്തൂരിൽ
കഴിഞ്ഞ ദിവസം രാഹുലും സ്റ്റാലിൻ പങ്കെടുത്ത റാലിയിൽ ആ ജനക്കൂട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും വലിയൊരു ജനക്കൂട്ടം അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു.
അതേ സമയത്ത് പിന്നെ കോയമ്പത്തൂരിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ പോയപ്പോഴൊക്കെയും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ റോഡ് ഷോ മാത്രമാണ് നടത്തിയത്.
ഇതിലൊരു കാര്യം, ഈ പറയുന്ന ബി ജെ പിയുടെ അവകാശവാദങ്ങൾ, അവർ ഈ അവകാശവാദം ഉന്നയിക്കുന്ന അതിൻ്റെ ഒരു കാര്യമുണ്ട്. സത്യത്തിൽ ബി ജെ പി ഈ ഇപ്പം മത്സരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഉന്നം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇപ്പോൾ എ ഡി എം കെ മത്സരിക്കുകയാണ്. എ ഡി എം കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഇങ്ങനെ ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറയില്ല, ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റഡ് ആകും, ദുർബലമാകും. ഒന്നാമത് അവർ അതിഭയങ്കരമായ ലീഡർഷിപ്പ് ക്രൈസിസ്, അതെ, രണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്, വലിയ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ പോകും. അപ്പോൾ എ ഡി എം കെയുടെ കാഡറുകളെ പിടിച്ചെടുക്കാം, അങ്ങനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായി മാറുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതൊരു എന്താണ്, ഒരു ക്രമപ്രവൃത്തമായിട്ടുള്ള പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ജെ പിയുടെ ഒരു
വളർച്ചയും.
എല്ലാ കാലത്തും എന്നാൽ സംസ്ഥാന പാർട്ടികൾ പ്രാദേശിക പാർട്ടികളുടെ കൂടെ സഖ്യം ചേരുക, എന്നിട്ട് അതിൻ്റെ തോളത്തിരുന്ന് അവയെ ദുർബലപ്പെടുത്തി സംസ്ഥാനത്ത് വളരുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉപയോഗിക്കുന്നു, ബീഹാറിൽ ജെ ഡി യുയും രാംവിലാസ് പാസ്വാൻ്റെ എൽ ജെ പിയും ഉപയോഗിക്കുന്നു, മുമ്പ് ബംഗാളിൽ ടി എം സി ഉപയോഗിച്ചു. ടി എം സി ബി ജെ പിയുടെ സഖ്യകക്ഷി എന്ന് മനസ്സിലാക്കണം. ഒറീസയിൽ ബിജു ജനതാളിനെ ഉപയോഗിച്ചു.
ഒറീസയിൽ മാത്രമാണ് അത് പൂർണ്ണമായിട്ട്
അവിടെ, പക്ഷേ ഈ നവീൻ പട്നായിക്കിന് ശേഷം അതാണ്
സംഭവിക്കും.
തമിഴ്നാട്ടിൽ അതാണ് അവർ കാത്ത്, ജയലളിത ഇല്ല, ജയലളിതയ്ക്ക് ശേഷം അവരത് കാണുന്നു. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ ലക്ഷ്യം വെച്ചിട്ടാണ് അവർ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നു.
ഈ തമിഴ്നാട് സർക്കാർ സെൻട്രൽ ഗവൺമെന്റിനെതിരെ, കേന്ദ്രത്തിനെതിരെ, സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടാണ്. അതായത് ഒരടിക്ക് രണ്ടടി എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഇപ്പോൾ ഈ ഹിന്ദി വിഷയം തന്നെ വന്നപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ട്വീറ്റ്, ഹിന്ദി തിരിയാതെ പോടാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്വീറ്റ്, ആ സമയത്തൊക്കെ ഭയങ്കര നമ്മൾ ചർച്ച ചെയ്തതും വളരെ വൈറലായതും ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയതുമായ ഒരു പ്രതികരണമായിരുന്നു. അങ്ങനെ സമാനമായ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ സംഘപരിവാര രാഷ്ട്രീയത്തെ അകറ്റി നിർത്താൻ സ്റ്റാലിൻ എടുക്കുന്ന ജാഗ്രത, ആ ജാഗ്രതയ്ക്ക് അവിടുത്തെ ജനങ്ങൾ സ്റ്റാലിനെ ചേർത്ത് പിടിക്കില്ലേ? അതുമാത്രമല്ല, ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാകാൻ ഇത്തവണ സാധ്യതയുള്ള ഇടവും തമിഴ്നാട് തന്നെയാണ്.
അത് പറയുമ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള പ്രശ്നം. അത് സാധിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ സംഗതി നടക്കുന്ന അതേ സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ടൊരു കൾച്ചറൽ മത്സരവും ഇതിൻ്റെ അടിയിൽ സമാന്തരമായിട്ട് ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ച് നിലനിർത്താൻ ഇവർക്ക് കഴിയും. എന്നുവെച്ചാൽ നരേന്ദ്രമോദി ഈ ശ്രമം തുടങ്ങിയത്, നരേന്ദ്രമോദി അങ്ങോട്ടേക്കുള്ള കാല് വെക്കാനുള്ള, ബംഗാളിലേക്ക്, ഈ തമിഴ്നാട്ടിലേക്ക് കാല് വെക്കുന്ന ശ്രമം തുടങ്ങിയത് ഇപ്പോഴൊന്നല്ല, ഏതാണ്ട് 4 വർഷത്തിലധികമായി. നമുക്ക് നോക്കല്ലേ, അയാൾ അവിടെ ചെല്ലുന്നത് മുഴുവൻ ധോത്തി എടുത്തിട്ടാണ്, ധോത്തി എടുത്ത് പിന്നെ കസവിൻ്റെ ഒരു പിന്നെ ഇതും കൂടെ ഒരു തനി തമിഴ്, ഒരു പിന്നെ തമിഴ് എന്താ പറയുക, ഒരു പിന്നെ തേവർ ചെട്ടിയാർ, തേവർ ഒരു തേവർ, പിന്നെ ഒരു ഗൗഡർ തേവർ ചെല്ലുന്നത് പോലെയാണ് മൂപ്പര് ചെല്ലുന്നത്.
പൊങ്കലാഘോഷം,
പൊങ്കലാഘോഷം മാത്രമല്ല, പിന്നെ ലോക തമിഴ് സമ്മേളനം കാശിയിൽ വെച്ച് നടത്തി. ഇവരെ കരുണാനിധി ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അവർ കോവയിലാണ് നടത്തിയിരുന്നത്, കോയമ്പത്തൂർ ഈ അവർ നടത്തിയ സമയത്ത് തൊട്ടടുത്ത വർഷത്തിൽ ഇയാൾ ചെയ്തത് കാശിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് കാശി പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ ഈ രാമേശ്വരത്തിന് ദക്ഷിണ കാശി എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്,
തെങ്കാശിയും കാശിയും തമ്മിൽ ഒരു കോറിഡോർ, ഒരു കൾച്ചറൽ കോറിഡോർ,
ദക്ഷിണ കാശി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ. ഇപ്പം ഈ സാധനത്തിന് ഒരു തമിഴും, തമിഴിൻ്റെ പഴയ ഈ എന്താണ് പിന്നെ ഇതടക്കമുള്ള സ്ഥലത്തിന്, ഈ രാമേശ്വരം അടക്കമുള്ള സ്ഥലത്തിന്, രാമേശ്വരമാണ് ക്ഷേത്രം, രാമേശ്വരം അടക്കമുള്ള ക്ഷേത്രത്തിന് രാമേശ്വരത്തിനും പിന്നെ ഉത്തരേന്ത്യയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ കാശിയുമായിട്ടുള്ള ബന്ധം, ഈ സംഗതികളൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് നോക്കിയത്. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയത്, ഈ തമിഴ് ഈ പിന്നെ
ഈ പാർലമെന്റ് ഉദ്ഘാടനത്തിന് കോലു
ഈ കോലു കൊണ്ടുപോയത് തന്നെയാണ് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. കാരണം എന്താ വെച്ചാൽ, അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ശൈവൽ ഇതാണ് ഈ തമിഴ്നാട്ടിലെ ഈ തമിഴിൻ്റെ ഈ പറയുന്ന ഹിന്ദു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഏകശിലാ നിർമ്മിതമല്ല, അടിയിൽ അതിഭയങ്കരമായിട്ട് ഈ ശൈവ വൈഷ്ണവ തർക്കം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈവ നേതാക്കളെ, ഈ ശൈവ സെക്റ്റിൽ നിന്നുള്ള നേതാക്കളാണ് ഈ പിന്നെ പിന്നെ ആളുകളാണ് അടിയൻ എന്ന് പറയുന്ന ഇവരാണ് മുഴുവൻ ഇതിൻ്റെ മഠാധിപൻ, ശൈവ മഠാധിപന്മാരാണ് മുഴുവൻ ചെങ്കോലും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത്. അത് ആ ഇത് ശരിക്കും മുതലെടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പം ഈ നമ്മളെ കർണാടകത്തിലുള്ള ഇതേപോലെ തന്നെ, കർണാടകത്തിലുള്ള ലിംഗായത്ത് പിന്നെ വൊക്കലിംഗ വ്യത്യാസം പോലെ തന്നെ ഇവിടുത്തെ ശൈവ വൈഷ്ണവ വ്യത്യാസമുണ്ട്. അതങ്ങനെ തന്നെ മുതലെടുക്കാൻ, അത് ഇവർ പിന്നെ ശൈവരുടെ കൂടെയാണ് എന്നുള്ള പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ശൈവർക്കാണ് കുറച്ച് ബ്രാഹ്മണിസം കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ഈ സമയത്താണ് ഉദയനിധി മാരൻ ആദ്യം പറഞ്ഞ മറ്റേ സനാതനത്തിനെതിരെയുള്ള പ്രസംഗം, ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് അതിഭയങ്കരമായിട്ട് അവർ ഒരു ഇത് പിന്നെ ഒരു സ്റ്റെപ്പ് മോടിയെടുത്താൽ നേരെതിരായിട്ടുള്ള സ്റ്റെപ്പ് ഇവരെടുത്തിട്ട് ഇതിൻ്റെ കൾച്ചറൽ സംഗതിയും അങ്ങനെ തന്നെ ഉയർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ ഇതേ സമയത്ത് സമാന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, കൃഷ്ണയ്ക്ക്, നമ്മുടെ ടി എം കൃഷ്ണയ്ക്ക്, മറ്റേ കർണാടക സംഗീതത്തിലെ ടി എം കൃഷ്ണയ്ക്ക് ഈ ഇതിൻ്റെ അവാർഡ് കൊടുത്തതാണ്, ഈ പിന്നെ
മ്യൂസിക് അക്കാദമി,
തമിഴ്നാട് മ്യൂസിക് അക്കാദമിയുടെ അവാർഡ് കൊടുത്തത്. അത് ഇപ്പം അത് ഭയങ്കരമായിട്ടൊരു ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രാഹ്മണ വിരുദ്ധ ഒരു പിന്നെ ഇതായിട്ട് ഒരു പിന്നെ ഡയലറ്റിക്സ് ആയിട്ട് അതിൻ്റെ ഒരു ഭയങ്കര തർക്കമായിട്ട് തമിഴ്നാട്ടിൽ മാറി കഴിഞ്ഞിട്ട്. ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഈ അല്ലെങ്കിൽ തന്നെ ദ്രാവിഡ പൊളിറ്റിക്സ് വെറും രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, അത് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടതും ഈ തമിഴ് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടതും അതേ സമയത്ത് തന്നെ ഈ ബ്രാഹ്മണ വിരോധവുമായിട്ടും ഹിന്ദി വിരോധവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. അത് വർഷങ്ങളായിട്ട് ഈ പിന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയം ഉയർന്നു വന്നത് കാലത്ത് മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും ബി ജെ കെ പിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തവണ ഡി എം കെ ഇതായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ തരം തന്ത്രങ്ങളും ഈ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആണ് ഈ ശരിക്കും പിന്നെ കോയമ്പത്തൂർ മണ്ഡലം ആദ്യം സി പി എമ്മിന് കൊടുത്തിരുന്നുണ്ട്. കാരണം സി പി എമ്മിന് ശക്തിയുള്ള അവിടുത്തെ ഈ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തിയുള്ള സ്ഥലം എന്ന നിലയ്ക്ക് സി പി എമ്മിന് കൊടുത്തിരുന്നതാണ്. സി പി എമ്മിന് അത് കൊടുത്ത് സി പി എം അവിടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് ഇവർ അണ്ണാമലയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് മണ്ഡലം തിരിച്ചു വാങ്ങാൻ ഇവർക്ക് കഴിഞ്ഞു. ഡി എം കെ സി പി എമ്മിനോട് കോയമ്പത്തൂർ മണ്ഡലം തിരിച്ചു വേണമെന്ന് പറഞ്ഞു, അവർ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഡിണ്ടിഗൽ അവർക്ക് കൊടുത്ത ശേഷം ഇവിടെ സി പി എം പിന്നെ ഇവിടെ ഡി എം കെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഡയറക്റ്റായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ തരത്തിൽ രാഷ്ട്രീയമായിട്ടും കൾച്ചറലായിട്ടും ഒരേപോലെ ബി ജെ പിയെ ചെറുത്ത് നിൽക്കാൻ ഡി എം കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അതിഭയങ്കരമായി ഇത്തവണ പിന്നെ എന്താണ് ഈ രണ്ടക്കം പോയിട്ട് ഒരു സീറ്റ് പോലും ഉണ്ടാവുന്ന കാര്യം സംശയമാണ്.
ദോസറേ ഒരു കാര്യം കൂടെ പറയാം, എന്റെ വീട് ഇടുക്കിയിലാണ്, അപ്പൊ രാമക്കൽമേടാണ്. അപ്പൊ നമുക്കവിടെ ഈ കമ്പത്തേക്ക് അടുത്താണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ മുന്തിരി തോട്ടത്തില് പല തോട്ടങ്ങളില് കൃഷിഭൂമിയാണ്, അവിടെ ഒരുപാട് സ്ത്രീകൾ പണിയെടുക്കാൻ വരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കും. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ ബോധം ബോധ്യത്തെ കുറിച്ച്. പെരിയാറിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഇപ്പോഴുമുള്ള ആവേശം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. മോദിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ സ്റ്റാലിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ഒരാളുടെ അല്ലെങ്കിൽ ഒരുപാട് പേരോട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു ആകാംക്ഷ കൂടെ ഉണ്ടല്ലോ, ഇവരെ നമ്മൾ പറയുന്നത് തന്നെയാണോ ഇവർ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ്, ഇനിയിപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്.
രേഷ്മ, ടി എം കൃഷിയുടെ അവസാനം പാടിയ പാട്ട് കേട്ടില്ലേ?
യെസ്.
പിന്നെ പെരിയാറെ കുറിച്ചിട്ട്
അതെ അതെ
ചിന്തിക്ക ചെന്നവർ ചെറിയാർ എന്നും പറഞ്ഞിട്ടാണ്. കാരണം ഈ സമയത്ത് പിന്നെയും പെരിയാറിനെ തിരിച്ചുകൊണ്ടുവരാന്നാണ് അവർ.
യെസ്, തീർച്ചയായിട്ടും. യെസ്, അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തിന് എല്ലാ കാലവും പ്രസക്തിയുണ്ട്. അപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് തമിഴ്നാട് പോകുമ്പോൾ കൃത്യമായും വ്യക്തമായും ബോധവും ബോധ്യമുള്ള ജനത തന്നെയാണ് തമിഴ്നാട്ടിലെ പ്രബുദ്ധരായ ആളുകൾ. നമുക്ക് കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.